ഭക്ഷിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ച് ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ടവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവരവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കും എതിരെ ജാഗരൂകത പാലിക്കുകയെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവീൻ. അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവീൻ. ജീവിക്കുന്നവർ അത്യുന്നതന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുന്ന് അവിടുത്തെ സ്തുതിക്കും. അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കൊഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കൊഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവനതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ് അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തെരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയിട്ട സമ്മാനത്തെ അതിശയിക്കയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. പോഷൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണതരത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെ കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെ കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ച് ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്. അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ശിക്ഷക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശികളായിടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോടുത്ത് മരിക്കട്ടെ. ധൈര്യമായിരിക്കുക. നീ പൊട്ടിത്തെറിക്കയില്ല. രഹസ്യം കേട്ട വിഡ്ഢി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. തുടയിൽ തുളഞ്ഞു കയറിയ അസ്ത്രം പോലെയാണ് പോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക. അവനത് ചെയ്തിട്ടില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക, അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം. പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കാതെ മിഥ്യാപവാദമായിരിക്കും. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്, ആർക്കും തെറ്റുപറ്റാം. നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക. അത്തിനതിന്റെ നിയമം നിറവേറ്റാൻ ഇടം നൽകുക. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല, പാപിയുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവുമുണ്ട്. ജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രം ഫോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. തൻ കാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്ന ആഭാസനുണ്ട്. അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശക്തി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ഡനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്. അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തത് കൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമില്ല. അമിതഭാഷി നിന്ദ്യനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്. ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്. ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. ഫോഷന്റെ ഉപചാരം വ്യർത്ഥമാണ്. ഫോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല. അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്നേനാണ്. ഫോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല. എന്റെ സൽപ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും. അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടനതിവേഗം നിലം പതിക്കുന്നു. അജ്ഞരുടെ അതരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യൻ. ഫോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം. വിശ്രമവേളയിൽ മനസ്സാക്ഷി അവനെ അലട്ടുന്നില്ല. അപമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട്. ഫോഷന്റെ വാക്ക് ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുമുണ്ട്. മിഥ്യാഭിമാന നിമിത്ത സ്നേഹിതന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു. നുണാവികൃതമായ കറയാണ് അജ്ഞന്റെ അതരത്തിലത് എപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ് രണ്ടുപേരുടെയും വിധി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു. അപമാനം അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാര ഉത്കർഷത്തിന് നിദാനം വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിലധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും. പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് ഉലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു. വായിൽ തിരികിയ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം ഫോഷത്വം മറച്ചു വെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വെക്കുന്നവനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തെക്കാൾ ഭേദം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് എന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകിയില്ല. ശാസന വെറുക്കുന്നവൻ പാപിയുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവെച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാവിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരു തരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കരകവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ഫോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കേയില്ല. അറിവുള്ളവൻ ജ്ഞാന സൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. ഫോഷനവ പുച്ഛിച്ചു പുറന്തള്ളും. ഫോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദം ഉളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഫോഷന് ജ്ഞാനം വീണു തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂടന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലതുകൈയിൽ വിലങ്ങ് പോലെയുമാണ്. ഫോഷൻ ഉറക്കച്ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലതുകൈയിൽ വള പോലെയുമാണ്. ഫോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവ സമ്പന്നൻ ഉപചാരപൂർവം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. ദൈവമേ സ്തുതി യോഗ്യമാകുന്നു. ബാറിക്കുമാർ.
മറ്റുകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശ്രോതാക്കളുടെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ വളരെ ഹനീയമായ രീതിയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ദൈവത്തെ അമോഘമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ ദൈവശബ്ദം കേൾപ്പാനും നമ്മെ തന്നെ അവർക്ക് പാടവർക്ക് ദൈവം തന്ന ആയുസിനും ആരോഗ്യവും ആരോഗ്യത്തെ അവർ ദൈവത്തെ നന്ദിയോട് മാറ്റപ്പെടുത്താം. ഈ ശുശ്രൂഷ വളരെ നല്ല രീതിയിൽ ദൈവത്തിന് നൽകുന്ന ഭദ്രാസ്ത്ര പത്രാപോലത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ തിരുമേനി കേട്ടിന് കയറാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും തിരുമേനി ഓർക്കുകയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും. ചാനലത്തിന് നേതൃത്വം കൊടുക്കുന്നത് വളരെ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരം ഭദ്രാസ്ത്ര പത്രാപോലത്തെ ആയിരിക്കുന്ന അധികം നേതാക്കൾ പ്രേമാവധി ഗുരുദക്ഷുകൊണ്ടാണ് തിരുമേയുടെ സ്ഥാനത്ത് തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമാണ് എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങളുടെ ഗുരുതവനായിരിക്കും തിരുമേനി. വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പെരുമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോഴും അരമനയിൽ വന്നിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം അഭ്യന്തര ഉത്സവം കൊണ്ട് ഭാവപ്രാർത്ഥന ആരംഭിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 150-ാമത്തെ ഗീതം യേശു എന്ന അഭയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ദൈവമാണ്, യേശുവാണ് എന്റെ കേന്ദ്രം. നമുക്കെപ്പോഴും മാറിപ്പോകാത്ത സ്നേഹിതനായ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ സ്നേഹിതനായ ദൈവത്തെ, യേശുവിനെ എപ്പോഴും സ്തുതിക്കുവാനും വാഴ്ത്തുവാനും നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമെങ്കിൽ സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കും. പ്രതികൂലതകളും പ്രയാസങ്ങളും വ്യാകുലങ്ങളും നേരിട്ടാലും ആ യേശുവിന്റെ മാറിൽ യോഹന്നാൻ ചാരിയിരുന്നതുപോലെ ആശ്വാസം കണ്ടെത്തുവാൻ നമുക്കും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമെല്ലാം സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പോലെ ആ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിലും മാറ്റമില്ലാത്ത ദൈവത്തിലും നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഈ ഗീതം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. യേശു എന്ന അഭയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ.
യേശു എന്ന അഭയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കോ യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കോ യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. വ്യാകുലങ്ങൾ നേരിട്ടാലോ, ഭാരമുള്ളിൽ വന്നാലോ, രോഗിയായി തീർന്നെന്നാലും യേശുവിൽ ഞാൻ ചാരിയിടും. രോഗിയായി തീർന്നെന്നാലും യേശുവിൽ ഞാൻ ചാരിയിടോ. യേശു എന്ന അഭയ കേന്ദ്രോ മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. എന്നെ ശുദ്ധീകരിച്ചിടാ, ബാലശിക്ഷ നൽകിയ സാധനു നന്ദി കരേറ്റു. ഹല്ലേലൂയ പാടും ഞാൻ, സാധനു നന്ദി കരേറ്റു. ഹല്ലേലൂയ പാടും ഞാൻ. യേശു എന്ന അഭയ കേന്ദ്രോ മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. യേശു രാജൻ എന്നെ ചേർപ്പാൻ, മേഘാരുടനായി വരൂ. ആകുലങ്ങൾ ഇല്ല നാട്ടിൽ, ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. ആകുലങ്ങളില്ല നാട്ടിൽ, ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. యేసు ఎన్న భయ కేంద్రం మాటమిల్ల స్నేహితన్ స్తోత్రం స్తోతిగల్కు యోగ్యൻ వాట్టും നിന്നെ എന്നാണ് സ്തോത്രം സ്തോതികൾക്ക്
Welcome to Verizon Wireless. The wireless customer you called is not available at this time. Please try your call again later. Announcement 1, switch 1, 2, dash 3.
Welcome to Verizon Wireless. The wireless customer you called is not available at this time. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആകാശം ഭൂമി നിന്റെ മാത്രം നിറഞ്ഞിരിക്കുന്ന ബലവാനാദീനുംബ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചു കൂട്ടനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചു കൂട്ടണം അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മണ്ണില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ൂട്ടനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ബാബിലോനിയ ആരോട് കരുണ നിമിച്ച രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, നിന്റെ സുഖലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പവും ഞങ്ങൾ കരണമേ. ഞങ്ങളുടെ കാട് ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഘോഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ അതോ ഞങ്ങളെ രക്ഷപ്പെടണമേ. നടന്നാൽ രാജ്യശക്തിയും മഹത്തു നീ നിനക്കുള്ളു വാമി. കൃപ പറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവനെയാവുന്നു, ഞങ്ങളുടെ ഭർത്താവ് ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ചിത്തോളനത്തിനുമേ തമ്പ്രാന്റെ അമ്മേ, ഭാവിയില ഞങ്ങൾക്ക് വേണ്ടി പോഴപ്പോഴാണ് സമയത്തും ചെയ്യുന്ന പടുവച്ചുള്ളണമേ അമ്മീ. പാറക്കുമ്പോർ തെരഞ്ഞെടുക്കപ്പെട്ടവരായ പരിശുദ്ധന്മാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നിങ്ങളുടെ ഓർമ്മ കൗതുകവും ബഹുമാനമുള്ളതുമാകുന്നു. നിങ്ങൾ അഴിഞ്ഞു പോകുന്നതായ ഭാഗ്യങ്ങൾക്ക് പകരം നിത്യജീവനെ അവകാശിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഓർമ്മ ദിവസത്തിൽ കർത്താവ് ലോകത്തിൽ നിരപ്പ് സമാധാനം വസിപ്പാനായിട്ട് പ്രാർത്ഥിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധന്മാരെ, വിശുദ്ധ സഭ നിങ്ങളുടെ ഓർമ്മയെ ആഘോഷിക്കുന്നു. നിങ്ങൾ വെടിപ്പും വിശുദ്ധിയും ഉള്ളവരായി നിങ്ങളെ തിരഞ്ഞെടുത്തുവാനായ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഭയുടെ പ്രജകൾ സകല ഉപദ്രവങ്ങൾ നിങ്ങൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിങ്ങളെ തിരഞ്ഞെടുത്ത പിതാവിന് സ്തുതി. നിങ്ങളെ ശക്തിപ്പെടുത്തിയ പുത്രന്റെ വന്ദനം. നിങ്ങളെ കിരീടദാനം ചെയ്ത റൂഹായിക്ക് സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ ബലഹീനും പാപികളുമാണ് ഞങ്ങളുടെ മേൽ എന്നേക്കും ദൈവകരുണ ഉണ്ടാകണമേ. പരിശുദ്ധന്മാരെ, നിങ്ങളുടെ ഇമ്പമേറിയ ചരിത്രം ഞങ്ങളുടെ ഇടയിൽ ഘോഷിക്കപ്പെടുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ ആകാശം ഭൂമിയും സന്തോഷിച്ചാനന്ദിക്കുന്നു. നിങ്ങളുടെ പെരുന്നാളുകൾ മുൻ ലോകത്തിന്റെ നാനാഭാഗം കരുണ നൽകുന്നവനായ കർത്താവിന് മനുഷ്യമക്കൾ സ്തുതി പാടുന്നു. ആകാശത്തു നിറങ്ങി കന്നികിൽ നിന്ന് ജഡം ധരിച്ച് സാത്താനെ ലജ്ജിപ്പിച്ചവനായ പിതാവിന്റെ വചനമായ ഏകപുത്രന് സ്തുതി. പരിശുദ്ധന്മാർ അവനെ കൊണ്ട് സ്നേഹിക്കുകയും ആ സ്നേഹം മൂലം അവർ തങ്ങളുടെ ശരീരങ്ങളെ ഞെരുക്കുകയും ഞെരുക്കങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. കർത്താവെ, അവരെ ഓർത്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധന്മാരെ, നിങ്ങളുടെ ഓർമ്മ ആകാശത്തിലും ഭൂമിയിലും ഉണ്ട്. നിങ്ങളുടെ ഓർമ്മയെ ബഹുമാനിക്കുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ ദൈവസഹായം പ്രാപിക്കുമാറാകട്ടെ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ.
Welcome to Verizon Wireless. The wireless customer you called is not available at this time. Please try your call again later. Announcement 1, switch 1, 2, dash 3. Customer you called is not available at this time. Please try your call again later. Announcement 1, switch 1, 2.
Hello,
Mr. Kekal.
ത്രിയേക ദൈവത്തിന്റെ വിവിധനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥലങ്ങൾ വരുന്നുകൊണ്ട് ഈ ധന്യവാദ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ സമയം കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ ദിനങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ തിരുമനസോട് കഴിഞ്ഞ ആഴ്ച അതിനെ പറ്റി ഓർപ്പിക്കുകയുണ്ടായി. ഒന്ന് നമ്മുടെ കഴിഞ്ഞ ആഴ്ച പൂതോശീത്തോ ഞായറാഴ്ച ആയിട്ട് സഭയുടെ ആരാധന വർഷം ആരംഭിക്കുന്നു. പൂതോശീത്തോ ഞായറാഴ്ച നമ്മൾ ആരംഭിച്ചു. ശുദ്ധീകരിച്ച സഭയെ ദൈവം ഭാഗം സമർപ്പിക്കുന്ന പൂതോശീത്തോ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന് വേണ്ടി ഉള്ള ഒരുക്കത്തിലേക്ക് നമ്മളെ നയിക്കപ്പെടുന്നതാണ് ഈ ശുദ്ധീകരണവും ഈ സമർപ്പണമൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഒരു ശുദ്ധീകരണ ശുശ്രൂഷയുടെ പ്രക്രിയയ്ക്ക് പരിശുദ്ധ പരമേശ്വരനിയുടെ മധ്യസ്ഥതയും നേതൃസ്വഭാവവും ഉണ്ടെന്നുള്ളത് നമ്മളെത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമുക്കറിയാം ഇന്നലെ ഇന്നുമായിട്ടൊക്കെ പരിവലയാങ്കണത്തിൽ മഹാപരിശുദ്ധത്തിന്റെ പെരുന്നാൾ ഏറ്റവും ഭക്തിയോടുകൂടി നമ്മൾ ആഘോഷിക്കുകയും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ജനങ്ങൾ ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പരിപാലാഞ്ചേർത്തി കടന്നു വരുന്നതായിട്ട് നമുക്കറിയാം. ഓരോ വർഷവും നമ്മൾ കാണുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുകയാണ്. കാരണം അത്രമാത്രം ജനങ്ങൾക്ക് ആത്മീയ പുനരുത്ഥാനത്തിന് ആത്മീയ നിർവൃതിക്ക് ആ മഹാപരിശുദ്ധന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ മധ്യസ്ഥ ഇടയാകത്തിയിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ തിരിച്ചറിയുകയാണ്. ഏതായാലും ആ മഹാപരിശുദ്ധന്റെ ഓർമ്മയോടനുബന്ധിച്ച് ഈ സഭാ ശുശ്രൂഷയുടെ ശ്രേഷ്ഠമായ ദിനങ്ങളെ ജീവിതത്തിൽ അനുവർത്തിക്കുവാനും അങ്ങനെ നല്ലൊരു അനുഗ്രഹീതമായ ചുവടുവെപ്പ് ഒരു ആത്മീയ ജീവിതത്തിൽ ഓരോ വർഷം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ദൈവം നമുക്ക് ഒരുക്കിയ ഒരു വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ആ മഹാപരിശുദ്ധന്റെ ജീവിത വിശുദ്ധി, ഒരുപക്ഷെ പലരും ആ മഹാപരിശുദ്ധനെ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ എന്തെങ്കിലുമൊക്കെ നേടാം, എന്തെങ്കിലുമൊക്കെ ലഭിക്കും, തീർച്ചയായിട്ടും അനേകർക്ക് ലഭിക്കുന്ന സംശയമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അല്പം കൂടെ ആ അന്വേഷണത്തിന് ഒരു ആത്മാർത്ഥത ഉണ്ടാകുന്നത് ആ മഹാപരിശുദ്ധൻ ജീവിതത്തിൽ തുടങ്ങി വെച്ച അല്ലെങ്കിൽ കാണിച്ചു തന്ന ആ ശ്രേഷ്ഠമായ ആധ്യാത്മിക മാതൃകയെ പിൻപറ്റുമ്പോഴാണ്. തമ്പുരാനെ എങ്ങനെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും എങ്ങനെ ദൈവത്തിന്റെ പാതയിൽ ആ മഹാപരിശുദ്ധന് മുന്നേറുവാൻ തക്കോണം അടയായിത്തീരുന്നു എന്ന് കഷ്ടതയുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും പ്രാർത്ഥനയിൽ കൂടി ഇങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കാൻ തക്കവണ്ണം അദ്ദേഹം നമുക്ക് മാതൃക കാണിച്ചു തന്നു. ആ ഒരു അന്വേഷണമായിരിക്കും ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നാണ് എന്റെ ഒരു വിചാരം. ഏതായാലും ഈ ദിനങ്ങളിൽ കൂടുതൽ ദൈവസന്നിധിയിൽ അടുത്തു വരത്തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് നേരത്തെ ഓർപ്പിച്ചതുപോലെ ദയവായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവർ അത് മ്യൂട്ട് ചെയ്യണം. എപ്പോഴും അത് പറയുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളത് വീടുകളിൽ പറയുന്നതൊക്കെ അത് കേൾക്കാൻ കോൾ എല്ലാവരും കേൾക്കാൻ ഇടയാണ്. വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഫോൺ കേൾക്കുന്നവര് മ്യൂട്ട് ചെയ്തുകൊണ്ട് അത് കേൾക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ ഉറപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും അനുഗ്രഹം ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ലഭിച്ചത് തിരുവനന്തപുരം ഭദ്രാശ്രമത്തിന്റെ മെത്രാപോളിത്തായിരിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥനോടായിരിക്കുന്ന അഭ്യത ഡോക്ടർ ഗബ്രിയ മലഗിരിഗൂഢനെയാണ്. തിരുമേനി പല പ്രാവശ്യം ഈ ശുശ്രൂഷ സംബന്ധിച്ചിട്ടുണ്ട്. എപ്പോഴും തിരുമേനി ഇവിടെ വരുമ്പോഴും ഇത് സംബന്ധിക്കണമെന്ന് അപേക്ഷിക്കുമ്പോഴും ഒരു വടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി തിരുമേനി ഇത് സംബന്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല ധന്യമാർന്ന
വാസ്തുക്കൾ
ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമ്മൾ തിരിച്ചറിയുകയാണ്. വളരെ സ്നേഹത്തോടുകൂടി അഭിനന്ദ തിരുവനന്തനെ ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് അരമനയിൽ കൂടിയിരിക്കുന്ന ഗായക സംഘം ചേർന്ന് ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം അഭിനന്ദ വലിച്ചുകൊണ്ട് തിരുവനന്തപുരം ധ്യാനത്തിൽ സംസാരിക്കുന്നതാണ്. ശർമനയിൽ കേട്ടതല്ലേ
ചേട്ടാ? ഞാൻ ലൈനിലുണ്ട്.
അവർക്ക് മാത്രം പാടാനായിട്ട് അരമനെ പക്ഷെ അരമനയിലെ അത് ഫോൺ
സുവിശേഷ ഗീതങ്ങളിലെ 60-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. വന്നിടുവീൻ യേശുവാദം ചേർന്നിടുവീൻ പാപത്തെ വിട്ടോടുവിൻ എന്നുള്ള ഗീതം.
വന്നിടുവീൻ യേശുവാദം ചേർന്നിടുവീൻ പാപത്തെ വിട്ടോടിടുവീൻ. യേശു വന്നിടുവീൻ പാപത്തെ വിട്ടോടിടുവി, പാപത്തെ ചമ്പളം മരണമേ അതു നിന്നെ നശിപ്പിക്കുമേ. പാപത്തെ ചമ്പളം മരണമേ അതു നിന്നെ നശിപ്പിക്കുമേ. ദൈവകൃപയോ ക്രിസ്തുവിൽ നിത്യജീവനാണെന്ന് വിശ്വസിച്ചിട്ട്, ദൈവകൃപയോ ക്രിസ്തുവിൽ നിത്യജീവനാണെന്ന് വിശ്വസിച്ചിട്ട് വന്നിടുവി, യേശുവാദം ചേർന്നിടുവി, പാപത്തെ വിട്ടോടിടുവി. യേശു കുരിശിൽ മരിച്ചുയർത്തേഴും നള്ളി മാകി മേയിൽ വന്നിടുവി, യേശുവാദം ചേർന്നിടുവി, പാപത്തെ വിട്ടോടിടുവി. പുത്രന്റെ ശബ്ദം കേട്ടു ജീവിക്കും നേരമായൻ, മരിച്ചോർ ദൈവപുത്രന്റെ ശബ്ദം കേട്ടു ജീവിക്കും നേരമായല്ലോ. വന്നിടുവി, യേശുവാദം ചേർന്നിടുവി, പാപത്തെ വിട്ടോടിടുവി. യേശുവാദം ചേർന്നിടുവി, പാപത്തെ വിട്ടോടിടുവി. വന്നിടുവി, യേശുവാദം ചേർന്നിടുവി, പാപത്തെ വിട്ടോടിടുവി.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എനിക്ക് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഇന്ന് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധനായ പരിമല പുണ്യവാളന്റെ ഓർമ്മ ദിവസം കൊണ്ടാടുന്ന പുണ്യദിനമാകുന്നു. ഈ അവസരത്തിൽ നമുക്ക് ധ്യാനത്തിനായി, മനനത്തിനായി പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒന്ന് രണ്ട് പാഠങ്ങൾ പഠിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അത് നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുന്നതിനും ശ്രമിക്കാം. പരിശുദ്ധനായ പരിമല തിരുമേനി പുണ്യവാനായിരുന്നു, പരിശുദ്ധനായിരുന്നു, ദൈവത്തോട് അടുത്തു ചെന്ന് ജീവിച്ച പുണ്യവാനായിരുന്നു. ഈ ഒരു വലിയ അനുഭവത്തിലേക്ക് അദ്ദേഹം വളർന്ന് ഉയരുന്നതിന് ഇടയായി തീർന്ന ജീവിത പശ്ചാത്തലം എന്തായിരുന്നുവെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. പരുമല പുണ്യവാദനെ സംബന്ധിച്ച് നാം കാണുന്ന പരിശുദ്ധ പരുമല പുണ്യവാദനെ സംബന്ധിച്ച് നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട തലം അദ്ദേഹം മത്യസ്ഥ പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുന്ന പ്രകാരം ശൈശവം മുതൽ തന്നെ ദൈവത്തിന് വേണ്ടി വിളിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഒരു പുണ്യവാനായിരുന്നു. അങ്ങനെ ശൈശവം മുതൽ തന്നെ ദൈവകൃപയിൽ വളർന്ന ഒരു പുണ്യവാനായിരുന്നു. ദൈവതിരുസന്നിധിയിൽ ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഒരു യുവാവായിരുന്നു. അങ്ങനെ അനുക്രമമായി ജന്മം മുതൽ തന്നെ ദൈവതിരുസന്നിധിയിൽ വളർന്ന് വന്ന ഒരു പുണ്യവാന്റെ ഓർമ്മദിനമാണ് നാം ഇന്ന് കൊണ്ടാടുന്നത്. ഈ ഒരു തലം ദൈവകൃപയിൽ ജനിക്കുക, വളരുക, യുവപ്രായം മുതൽ തന്നെ, ബാല്യപ്രായം മുതൽ തന്നെ ദൈവതിരുസന്നിധിയിൽ ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെടുക, ദൈവത്തോടെ അഭിമുഖമായ ഒരു ജീവിത ശൈലിക്ക് സ്വയം സമർപ്പിക്കുക, ഈ വലിയ ഒരു ജീവിത മാതൃക നമ്മളിന്ന് സ്വീകരിക്കേണ്ടതുണ്ട്. ഇളം തലമുറ അങ്ങനെ ഒരു ജീവിതക്രമത്തിൽ വളർന്നു വരുന്നതിന് ആവശ്യമായ സാഹചര്യം മുതിർന്ന തലമുറ നൽകേണ്ടതുണ്ട്. മാതാപിതാക്കന്മാർ അങ്ങനെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പുലർത്തേണ്ടതുണ്ട്, വളർത്തേണ്ടതുണ്ട് എന്ന് പരുമല പുണ്യവാളൻ എന്ന് നമ്മളോട് പ്രത്യേകമായി ആവശ്യപ്പെടുന്നു. മക്കളെ, നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ, എന്റെ മസ്തിഷ്കതയിൽ അഭയം പ്രാപിക്കുമ്പോൾ, നമ്മളുടെ മധ്യയിൽ നിന്ന് ദൈവത്തോടെ അഭിമുഖമായി വളരുന്ന, ദൈവസന്നിധിയിൽ സ്വയം ദൈവവേലയ്ക്കായി സമർപ്പിക്കുന്ന, ദൈവകൃപയിൽ ആശ്രയിച്ച് വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയെ നമ്മൾ വാർത്തെടുക്കുന്നു. അവരിൽ നിന്ന് പരുമല പുണ്യവാളനെ പോലെയുള്ള പരിശുദ്ധന്മാർ എഴുന്നേറ്റ് വരണം. ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. അതിനായി നിങ്ങൾ സ്വയം സമർപ്പിക്കണം, തീരുമാനമെടുക്കണം എന്ന് പുണ്യവാനെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു വിഷയം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1:1, 2, 3 അധ്യായങ്ങളാകുന്നു എന്ന് ഈ അവസരം പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നു. 1 Samuel 1:2-3 അധ്യായങ്ങളിൽ ശമൂവേൽ ബാലനെ സംബന്ധിച്ച് നാം കാണുന്ന കാര്യങ്ങൾ പരിമല തിരുമേനിയെ സംബന്ധിച്ചും അച്ചട്ടായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാനാവും. പരിമല തിരുമേനി ശൈശവം മുതൽ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിതനായിരുന്നു. അദ്ദേഹം ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവതിരുസന്നിധിയിൽ ദൈവവേലയ്ക്കായി സമർപ്പിതനായിരുന്നു. ദൈവവചനം പഠിക്കുന്നതിനും സുറിയാനി ഭാഷ ഗ്രഹിക്കുന്നതിനും സുറിയാനി ഭാഷയിലൂടെയും ദൈവവചനത്തിലൂടെയും വലിയ പരിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് കടന്ന് അവരെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിനും അതനുകരിക്കുന്നതിനുമുള്ള സാധ്യത. അതുപോലെ തന്നെ പള്ളിയോട് ചേർന്ന് ആരാധനാ ജീവിതത്തിൽ നിമഗ്നനായി ദൈവകൃപയിൽ വളരുന്ന സാഹചര്യം അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർ പരുമല തിരുമേനി ബാലനായിരുന്ന സന്ദർഭം മുതൽ തന്നെ അദ്ദേഹത്തിന് നൽകി എന്ന് നാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയൊരു സാഹചര്യം വളരുന്ന തലമുറയ്ക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ അതെങ്ങനെ സാധിക്കും എന്ന് നമ്മൾ ഈ 114 ഓർമ്മദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാകുന്നു എന്ന് ഈ അവസരം ചേർത്ത് പറയട്ടെ. പരുമലത്തിലും ശമുവേൽ ബാലനെ സംബന്ധിച്ച് ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം 28 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ഹന്ന പറയുകയാണ്, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. ഒന്ന് ശമുവേൽ ഒന്നാം അധ്യായം 28 വാക്യം. ശമുവേൽ ബാലന്റെ ജീവിതത്തിൽ നിന്ന് നാം കേൾക്കുന്ന ഒന്നാമത്തെ കാര്യം, ഹി വാസ് an offering before the Lord. And the whole through his life, he was an offering to Yahweh. യഹോവയ്ക്ക് നിവേദ്യതനായി. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നിവേദ്യം എന്ന വാക്ക് തന്നെ ഒരു യാഗസങ്കല്പമാണ്. യഹോവയ്ക്ക് അർപ്പിതനായിരുന്നു ശമുവേൽ എന്ന്. ആരാണ് അവനെ അർപ്പിച്ചത്? അവന്റെ അമ്മയായ ഹന്നയും ചെഖാനിയുമായിരുന്നു. പ്രത്യേകിച്ചും അവന്റെ അമ്മ ഹന്നയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു പാഠം, നമ്മുടെ കുഞ്ഞുങ്ങൾ യഹോവയ്ക്ക് നിവേദിതരായിരിക്കണം. They should be offered to God, dedicated to God. All our children should be dedicated children. ദൈവത്തിന് സമർപ്പിതരായ മക്കളായിരിക്കണം നമുക്കുള്ളവരെല്ലാം എന്ന പാഠം ഒന്നാമത് ഈ അവസരം നമ്മൾ ഗ്രഹിക്കുകയാണ്. ഇത് പരിമല തിരുമേനിയുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ, പരിമല തിരുമേനി വാസ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിതരായി വളർത്താൻ പുലർത്താം. രണ്ടാമത് ശമുവേൽ ബാലനിൽ നിന്ന് നാം ഗ്രഹിക്കുന്ന രണ്ടാമത്തെ പാഠം, ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം 2:11 വാക്യത്തിലുണ്ട്. ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ബാലനായ ശമുവേൽ ശുശ്രൂഷ ചെയ്തു പോന്നു. ബാലനായ ശമുവേൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. He was ministering unto the Lord. He ministered to the Lord. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത് പോകുന്ന ഒരു ബാലനെ ശമുവേലിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പരിമല തിരുമേനിയും. ചെറുപ്രായത്തിൽ തന്നെ ശമ്മാശ പദവിയിലേക്ക് പ്രവേശിച്ച് സദാവി ദൈവതിരുസന്നിധിയിൽ യഹോവ ദൈവതിരുസന്നിധിയിൽ പുരോഹിതരുടെ കീഴിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നിരുന്ന ഒരു ഫൈവലാണ് ഇക്കാലത്ത് പുണ്യവാനായി പരിണമിച്ചത് എന്ന് നമ്മൾ ഗ്രഹിക്കുകയും, അങ്ങനെ നമ്മളുടെ ഇളം തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൽപ്പ് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം. മൂന്നാമത് നമ്മൾ ഗ്രഹിക്കുന്ന ശമുവേൽ ബാലൻ എന്ന് ഗ്രഹിക്കുന്നതും പരിമല തിരുമേനിയിൽ സമാനമായി നാം കാണുന്നതുമായ ഒരു കാര്യം, ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം 2:21 വാക്യം. ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. The boy Shamuel grew in the presence of the Lord. എത്ര അനുഗ്രഹകരമായ ഒരു വാചകമാണ്. നമ്മളുടെ ഏത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. ആ ആഗ്രഹം നിറവേറുവാൻ കഴിയുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അക്ഷരാർത്ഥത്തിൽ ശമുവേൽ ബാലൻ ദേവാലയത്തിൽ വളർന്നു. ഏലി പുരോഹിതന്റെ മേൽനോട്ടത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെയെല്ലാം ദേവാലയത്തിൽ മുഴുസമയവും വളർത്താൻ കഴിയുന്നു. പക്ഷേ നമുക്ക് യഹോവയുടെ സന്നിധിയിൽ വളരുന്ന മക്കളായി നമ്മളുടെ കുഞ്ഞുങ്ങളെ പരുവപ്പെടുത്തിയെടുക്കുവാൻ, അതിനനുസരണമായി സാഹചര്യമുണ്ടാക്കുവാൻ നമുക്ക് ആവതും ശ്രമിക്കുവാനുള്ള ബാധ്യതയുണ്ട് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പരിമല തിരുമേനിയുടെ ജീവിതം നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. He who grows up in the presence of the Lord will automatically be a saint before God. ഇത് നമ്മൾ പ്രത്യേകമായി നമ്മൾ ഉൾക്കൊള്ളണം. യഹോവയുടെ സന്നിധിയിൽ വളർന്നു വരുന്ന ഒരു പരിധലും ദൈവത്തിൽ നിന്ന് അന്യമായി പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവർ പരിശുദ്ധരായി നമ്മളുടെ ഭവനത്തിലും സമൂഹത്തിലും സഭയിലും വളർന്നു മുളർന്നു വരും എന്നുള്ള വലിയ പാഠം നമുക്ക് ശമൂവേൽ ബാലനിലൂടെ പരിമല തിരുമേനിയിലൂടെ നമുക്കൊന്ന് പഠിക്കുവാനുള്ള മൂന്നാമത്തെ പാഠമാണ്. നാലാമത് പരിമല തിരുമേനിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ശമൂവേൽ ബാലൻ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. നാലാമത്തെ പാഠം ഒന്ന് ശമൂവേൽ രണ്ടാമധ്യായം 26 വാക്യത്തിലുണ്ട്. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും ഈ പ്രീതിയുള്ളവനായി വളർന്നു. യോഹന്നാൻ മാർത്താനയെ സംബന്ധിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പൈതലായി വളർന്ന സന്ദർഭത്തെ സംബന്ധിച്ച് ലൂക്കോസിന് സുവിശേഷം 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണുന്നത് തന്നെ നമുക്ക് 1 Samuel 2:26 നാം കാണുകയാണ്. വളരും തോറും as he grew up, he grew before God, pleasing to God and pleasing to man. യഹോവയുടെ മുമ്പിലും മനുഷ്യർക്കും മുമ്പിലും പ്രീതിയുള്ളവനായി വളരുന്ന സാക്ഷ്യമുള്ള ഒരു ബൈബിളായി നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആവർത്തിച്ച് ശമൂവേൽ ബാലനെ സംബന്ധിച്ച് 3:1 പറയുകയാണ്, ആവർത്തിച്ചു പറയുകയാണ്, ഏലിയുടെ മുൻപാകെ ശമൂവേൽ ബാലൻ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ശമൂവേൽ ബാലനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വേറൊരു പാഠം 3 ശമൂവേൽ പ്രവാചകന്റെ 1 3:5 എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോടുകൂടി ഉണ്ടായിരുന്നു. The boy Samuel grew and the Lord was with him. എന്തൊരു സാക്ഷ്യമുള്ള വചനമാണ് നമുക്ക് അവിടെ കേൾക്കാൻ കഴിയുന്നത്. 5 യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞു വളരും തോറും യഹോവ അവനോടുകൂടെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോടുകൂടെ ഉള്ള ഒരു അനുഭവ സാക്ഷ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. പരിപാലത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും ഏത് സാഹചര്യത്തിലും God was with him. ഒരു ദൈവവൈദൻ എപ്പോഴും അങ്ങനെയായിരിക്കും. അവരിടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും മുമ്പോട്ട് പോയാലും പുറകോട്ട് പോയാലും ഏത് സാഹചര്യങ്ങളിൽ വന്നുപെട്ടാലും യഹോവ എല്ലായ്പ്പോഴും കൂടെയുള്ള ഒരു ദൈവവൈദൻ, ഒരു വലിയ സാക്ഷ്യമായി നമ്മൾ കാണുകയാണ്. ഇതാണ് 5 സാക്ഷ്യം. 6 വീണ്ടും ശമൂവേൽ പ്രവാചകന്റെ 1:21 യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും ശീലോവിൽ വെച്ച് ശമൂവേലിനെ പ്രത്യക്ഷനായി. ദൈവവചനം മുഖാന്തരം യഹോവ ശമൂവേലിനെ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ഇതൊരു വലിയ ഒരു സൂചനയായി നമുക്ക് കാണാൻ സാധിക്കണം. ദൈവവചനം പഠിക്കുകയും ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുകയും ചെയ്യുന്ന അനുദിനം അവസരങ്ങളിലും രാവിലെയും വൈകുന്നേരവും ദൈവവചനത്തിലേക്ക് നമ്മൾ തിരിഞ്ഞ് ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, ദൈവഹിതം നമുക്ക് മനസ്സിലാകുന്നു, ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ദൈവവചനം പഠിക്കുന്ന ഒരു ദൈവവേദന ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് എന്നോട് ദൈവം എന്ത് ആവശ്യപ്പെടുന്നു എന്ന് കേൾക്കുവാൻ സാധിക്കും. ദൈവം തന്റെ ഹിതം ഇന്ന് എങ്ങനെ ഈ സാഹചര്യത്തിൽ എനിക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ന് ഗ്രഹിക്കുവാൻ കഴിയും. ദൈവം ഇന്ന് എനിക്ക് സമീപസ്ഥനായി ദൈവവചനത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് സമുദായം. തിരുമലശ്ശേരി ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിക്കുകയും വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്ത പുണ്യവാനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ശമുവേൽ ബാലനിൽ നിന്ന് ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന 6 പാഠങ്ങൾ പരമ്പര തിരുമേനി ബാലനായിരുന്ന പരമ്പര തിരുമേനിയിൽ നിന്ന് യുവാവായ ബാലമാണ് പരമ്പര തിരുമേനിയിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനുള്ള പാഠങ്ങളാകുന്നു. അത് നമ്മൾ നമ്മുടെ ഇളം തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളത് ഈ അവസരം പ്രത്യേകം നമുക്ക് ഓർക്കാം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതോട് ചേർന്ന് നമുക്ക് ഗ്രഹിക്കുവാനുള്ളത്, ഇതിനുമപ്പുറമായ ഒരു വലിയ തയ്യാറെടുപ്പ് നമുക്ക് ശമുവേൽ ബാലന്റെ ജീവിതത്തിൽ കാണാം, മറ്റനേകം പ്രവാചകന്മാരുടെ ജീവിതത്തിലും പുതിയ നിയമത്തിലെ പുണ്യവാന്മാരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്. ഒരു ശിഷ്യന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് ജനിച്ച് വീഴുന്ന സന്ദർഭം മുതലാണ്. എന്നാൽ അതിനു മുമ്പേ തന്നെ തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പരിമല തിരുമേനി ഒരു സാധാരണ കുഞ്ഞിനെ പോലെ ജനിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ അതിന് പിമ്പിലുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഒരിക്കലും കണ്ടില്ല, മനസ്സിലാക്കിയില്ല എന്ന് വരുന്നത് ശിക്ഷയല്ല. ജനമിയ പ്രവാചകന്റെ പുസ്തകം 1:5 വാക്യത്തിൽ നിന്നും വായിക്കുകയാണ്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ ജരമ്യ പറയുക, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഒരു വലിയ തയ്യാറെടുപ്പുണ്ട്. ആ തയ്യാറെടുപ്പ് നീ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഞാൻ നിന്നെ അറിഞ്ഞു എന്ന വാചകം ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്നും കൂടെ വിവർത്തനം ചെയ്യാം എന്ന് എബ്രായ ഭാഷയുടെ മൂലത്തിൽ നോക്കുമ്പോൾ കാണാം. ഞാൻ നിന്നെ അറിഞ്ഞു, ഐ ന്യൂ യു ബിഫോർ യു വെർ ഫോംഡ് ഇൻ ദ വോംബ് ഓഫ് ദ മദർ. ഞാൻ നിന്നെ അറിഞ്ഞു എന്നുള്ളതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ ഭാഷാപരമായി നമുക്ക് വിവർത്തനം ചെയ്യുവാൻ സാധിക്കും. അപ്പോ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത്. ഈ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്താൽ അറിഞ്ഞവരും ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അങ്ങനെ ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതെന്ന് തിരിച്ചറിവ് മാതാപിതാക്കൾക്കുണ്ടാവണം. ആ തിരിച്ചറിവ് ദൈവത്താൽ അറിഞ്ഞ കുഞ്ഞ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞ് എന്നുള്ള വിവേകത്തോടുകൂടെ തിരിച്ചറിവോടുകൂടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ നമുക്ക് സാധിക്കണം എന്നും കൂടെ ഇവിടെ പാഠമുണ്ട്. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്നും ജരമിയാവ് 1:5 നമുക്ക് തുറന്നു വായിക്കുന്നതിന് സാധിക്കും. നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. വിശുദ്ധീകരിച്ചു എന്ന വാക്കിന്റെ എബ്രായ മൂലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നിന്നെ വേർതിരിച്ചു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന ആ ഭാഷ കാദാഷ് എന്ന എബ്രായ ഭാഷയ്ക്ക് 3 അർത്ഥങ്ങളാണ് ഉള്ളത്. ഐ ഹാവ് സെറ്റ് യു അപാർട്ട് ഫ്രം ദ വേൾഡ് ടു ബി എ പ്രോഫറ്റ് ഓഫ് ഗോഡ്, എ ചൈൽഡ് ഓഫ് ഗോഡ്. ഐ ഹാവ് സാങ്ക്ടിഫൈഡ് യു ടു ബി ഹോളി വൺ ടു ദ ലോർഡ്. ഐ ഹാവ് ഡെഡിക്കേറ്റഡ് യു ടു ദ സർവീസ് ഓഫ് ദ ലോർഡ് എന്ന് മൂന്നർത്ഥങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പരിമലത്തിന് മേനിയിലേക്ക് തിരിഞ്ഞു നോക്കൂ. Now he was set apart even before his birth to the world. Now he was sanctified as the Holy One of God. He was dedicated to be at the service of God. ദൈവത്തിന് വേല ചെയ്യുന്നതിന് ദൈവ വേലക്കാരനായി അവരെ വേർതിരിച്ചിരിക്കുന്നു എന്ന യരമ്യാവിനെ പോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ജനിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ജനിച്ചതിന് ശേഷം അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ദൈവത്തെ നിന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, നിന്റെ അമ്മയുടെ ഉയരത്തിൽ ഉരുവായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിന്നെ സംബന്ധിച്ച് നീ വേർതിരിക്കപ്പെട്ടവനാണെന്നുള്ള ദൈവത്തിന്റെ കരുതൽ, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഉള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞതിനനുസരിച്ച് നമുക്ക് വളർത്തുവാൻ കഴിയേണ്ടത് ആവശ്യമുണ്ട്. ഇന്ന് ശാസ്ത്രപ്രകാരം ഇതെല്ലാം ശരിയാണെന്ന് അടിവരയിടുകയാണ്. ഒരമ്മ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സന്ദർഭത്തിൽ അമ്മ അറിയുന്നില്ല അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവായെന്ന്. എന്നാൽ അങ്ങനെ ഉരുവായി എന്ന് ക്ലിനിക്കലായി കൺഫേം ചെയ്ത് അറിയുന്നതിന് മുമ്പ് തന്നെ ആധുനിക ഉപകരണങ്ങളിലൂടെ ഉള്ളിൽ ഉരുവായിരിക്കുന്ന, അതായത് ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞിന്റെ ആ ഹൃദയ സ്പന്ദനം, ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ, വൈബ്രേഷൻസ് ഗ്രഹിക്കുവാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കുഞ്ഞ് എപ്പോഴാണ് ജനിക്കുന്നത്? ലോകത്തിലേക്ക് പുറന്നു വീഴുന്ന സന്ദർഭത്തിലല്ല കുഞ്ഞിന്റെ യഥാർത്ഥത്തിലുള്ള ജന്മദിനം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ സന്ദർഭത്തിൽ തന്നെ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരുപക്ഷെ അതിന്റെ വികസിതമായ വളർന്ന രൂപം പിറവിൽ നടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ എന്നാൽ കുഞ്ഞിന്റെ ആ രൂപം, ആദ്യ രൂപം, ആദ്യ ജനനം അമ്മയുടെ ഉദരത്തിൽ തന്നെ നടന്നു കഴിഞ്ഞു. ഉദരത്തിലായിരിക്കുമ്പോൾ കുഞ്ഞ് വളരുന്നു, ജനിച്ചു കഴിഞ്ഞ ശേഷവും കുഞ്ഞ് വളരുന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന പ്രകാരം തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി എന്ന് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് എല്ലാ സ്പന്ദനങ്ങളും ഉള്ള കുഞ്ഞാണ്. അമ്മയുടെ പൊക്കൾക്കുറി മുഖാന്തരമായി അമ്മയോട് ബന്ധപ്പെട്ട് വളരുന്ന കുഞ്ഞാണ് ആ കുഞ്ഞ്. അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഊർജം പൊക്കൾക്കുറിയിലൂടെ കുഞ്ഞ് സ്വീകരിക്കുന്നത് പോലെ അത് ശാരീരികമായി വളർച്ചയ്ക്ക് നിദാനമായി തീരുന്നു എന്നതുപോലെ തന്നെ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ ഊർജം മാനസികമായും ആധ്യാത്മികമായും കുഞ്ഞ് സ്വീകരിക്കുന്നുണ്ടെന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഉദരത്തിൽ കുഞ്ഞുങ്ങളുള്ള, ഉദരത്തിൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്ന അമ്മമാർ പ്രാർത്ഥിക്കണം, സാധാരണയും കൂടുതൽ പ്രാർത്ഥിക്കണം, സാധാരണയും കൂടുതൽ ദൈവവചനം വായിക്കണം. ഈ ദൈവവചനം വായിക്കുമ്പോൾ നിന്റെ ഉദരത്തിലെ കുഞ്ഞ് ആ ആധ്യാത്മിക ഊർജം സ്വീകരിക്കുന്നു. നിന്റെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞ് നീ ദൈവവചനം വായിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന, നിനക്ക് ലഭിക്കുന്ന ഊർജം ആ കുഞ്ഞും സ്വാംശീകരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. അമ്മയുടെ വികാരം കുഞ്ഞ്, ആ വികാരത്തിൽ കുഞ്ഞും പങ്കുകൊള്ളുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചു നോക്കൂ, ഒരു ഗൈനക്കോളജിസ്റ്റിനോടോ, കുഞ്ഞുങ്ങളുടെ ഈ ഉദരത്തിലുള്ള വളർച്ചയെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനോടോ വൈദ്യനോടോ ചോദിച്ചു നോക്കൂ. അവർ പറയും, നാലാം മാസം കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ നാലാം മാസം മുതൽ തന്നെ അമ്മ സന്തോഷിക്കുമ്പോൾ ആ കുഞ്ഞ് ഉള്ളിൽ ആ സ്പന്ദനം, അമ്മയുടെ ആ സന്തോഷത്തിൽ പങ്കുകൊണ്ട് കുഞ്ഞ് അനങ്ങും, കുഞ്ഞ് തുള്ളിച്ചാടും. ഇതല്ലേ നമ്മൾ വായിക്കുന്നത്? യേശുവായും മറിയമും തമ്മിലുള്ള സമാഗമത്തിന്റെ സന്ദർഭം. ലൂക്കോസിന് ശേഷം ഒന്നാം അധ്യായം 44 വാക്യത്തിൽ യേശുദ പറയുകയാണ് മറിയമ്മിനോട്, നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള യോഹന്നാൻ മർദാന എന്ന കുഞ്ഞ് എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി എന്ന് ലൂക്കോസിന് ശേഷം 1 44 വാക്യത്തിൽ പറയുന്ന ആ ഒരു അനുഭവം ദൈവവചനം ഇന്ന് ഇത് സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് ഇന്ന് അത് ഉറപ്പിച്ച് ശരിവെക്കുകയാണ്, അടിവരയിടുകയാണ്. അങ്ങനെ സംഭവിക്കുന്നു എന്ന് അടിവരയിടുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ് ലോകത്തിലേക്ക് പുറന്ന് വീണ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ഓർമ്മയും കുഞ്ഞിന്റെ കാഴ്ചയും കുഞ്ഞിന്റെ അനുഭവങ്ങളും ദസ്തദസ്കി എഴുതിയ വിഖ്യാതമായ പ്രദേശ് കാരമസോ എന്ന നോവലിൽ അല്യോഷ എന്ന കഥാപാത്രത്തെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഒരനുഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. അതായത് 1.5-2 വയസ്സായ സന്ദർഭത്തിൽ അല്യോഷയുടെ അമ്മ മരിച്ചുപോയി. അല്യോഷയുടെ അമ്മ മരിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് താൻ ഈ ലോകത്തു നിന്നും ഇവിടെ പറയുന്നതിന് ഇടയാവും, രോഗിണിയായി ഞാൻ ഈ ലോകത്തു നിന്ന് കടന്നുപോകും എന്ന ഉൾബോധം മനസ്സിൽ നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ ഒരു സന്ധ്യയിൽ ഈ മകനെ ഓർത്ത്, കുടുംബത്തിന്റെ സ്ഥിതി ഓർത്ത്, മുക്കുടിയനായ കാരമസൂർ എന്ന ഭർത്താവിനെ ഓർത്ത്, ഈ കുഞ്ഞിന്റെ ഭാവി എന്തായി തീരുമെന്ന് വ്യാകുലപ്പെട്ട് ഒക്കെ ആയിരിക്കാം അവൾ. റഷ്യയിലാണ് ഈ സംഭവം. അവളൊരു വേനൽക്കാല സന്ധ്യയിൽ ഈ 1.5-2 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് റഷ്യയിലെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ, ആ വീട്ടിൽ ഭിത്തിയിലെപ്പോഴും ഒരു ക്രിസ്തുവിന്റെ പടവും ക്രിസ്തുവിന്റെ ഐക്കൺ പിക്ചറും അതുപോലെ തന്നെ ദൈവമാതാവിന്റെ കർത്താവിനെ വഹിച്ചുകൊണ്ട് ചിത്രവും കാണും. ആ ചിത്രത്തിന് മുമ്പിൽ പതിവ് പോലെയാകാം അവൾ സന്ധ്യയ്ക്ക് കുഞ്ഞിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ കുഞ്ഞിനെ സമർപ്പിച്ച് പേർത്തും പേർത്തും പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ അടർന്ന് ഈ കുഞ്ഞിൽ പരിയുകയായി. അധികം താമസിയാതെ ആ അമ്മ കടന്നുപോയി. അല്യോഷ എന്ന കഥാപാത്രം അമ്മയെ സംബന്ധിച്ച് ഓർക്കുന്ന ഒറ്റ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ, അയാളുടെ ഓർമ്മയിൽ ഒറ്റ ഒരു നിമിഷമേ ഉള്ളൂ. ആ നിമിഷം അമ്മ സന്ധിച്ച് ഈ കുഞ്ഞിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട്, എന്നെ വഹിച്ചുകൊണ്ട്, എന്റെ അമ്മ യേശു കർത്താവിന്റെ ചിത്രത്തിന് മുമ്പിൽ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു ചിത്രം മാത്രമേ അല്യോഷ ഓർക്കുന്നുള്ളൂ. കാരമസോ സഹോദരന്മാരുടെ, പ്രദേശ് കാരമസോ എന്ന വിഖ്യാത നോവല് നമ്മൾ പറഞ്ഞു. ദസ്തദസ്കി എന്നൊരു ഗ്രന്ഥകാരൻ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു, ഒരു തിയോളജിയനായിരുന്നു. And he was a great novelist too. He was a psychologist, a theologian and a novelist. A great man. അയാൾക്ക് ആ വിശ്വാസത്തിൽ, ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് നിന്നുകൊണ്ട് അദ്ദേഹം ഈ നോവൽ രചിക്കുന്ന സന്ദർഭത്തിൽ ഒരു വലിയ സത്യം നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരിക. അത് ശമുവേൽ ബാലനെ സംബന്ധിച്ചിടത്തോളം രാക്ഷസായി ഉണ്ണി ശമുവേലിന്റെ 1 പുസ്തകം 1 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹന്ന ആയെ സംബന്ധിച്ച്, അമ്മയായ ഹന്നയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അവർ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞ സ്ത്രീയായിരുന്നു ഹന്ന. 1 Samuel 1:10. അതിനുശേഷം വീണ്ടും, ഒരു കുഞ്ഞിനെ എനിക്ക് തന്നാൽ ജീവപര്യന്തം ഞാൻ യഹോവയ്ക്ക് കൊടുക്കും എന്ന തീരുമാനം 11 12 വാക്യത്തിൽ വീണ്ടും അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 13 വാക്യം, ഹന്ന ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത് എന്ന് ഏലിയോട് ഹന്ന 15 വാക്യത്തിൽ പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും 1 Samuel 28 ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്റെ അപേക്ഷ കേട്ട കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തന്നു. അവനെ ഞാൻ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും എന്ന് പറയുന്നതായും നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ കുഞ്ഞിനെ ഞാൻ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് ശമൂവേൽ യഹോവ കേട്ടു, ദൈവം കേട്ടു എന്ന അർത്ഥം വരുന്ന ശമൂവേൽ എന്ന് പേരിട്ടതായി ഒന്നാം വാക്യം ഒന്നാം അധ്യായം 20 വാക്യത്തിലും നാം വായിക്കുന്നുണ്ട്. ഹന്നയുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ ഒരു നിമിഷം വന്നപ്പോൾ ദൈവം പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ, ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നവർ, ദൈവത്തിന്റെ ദൈവം എന്ന വാക്കും കൂടെ വരുന്ന ഒരു പേര് കുഞ്ഞിന് നൽകുന്ന അമ്മ. എവറിഥിങ് ഹാസ് എ ഗോഡ് റെഫറൻസ് ഇൻ ദ ലൈഫ് ഓഫ് ഹന്ന. സോ ഇസ് ദ ലൈഫ് ഓഫ് ഹർ സൺ ശമൂവേൽ. ദൈവസന്നിധിയിൽ വളർന്നു, ദൈവസന്നിധിയിൽ ശുശ്രൂഷിച്ചു, ദൈവത്തിലും കൂടെ ഉണ്ടായിരുന്നു. ഫിൽഡ് വിത്ത് ഗോഡ്. ഇഫ് യു ഹാവ് ഇഫ് യുവർ ലൈഫ് എവരി മോമെന്റ് ഇൻ യുവർ ലൈഫ് ഹാസ് എ ഗോഡ് റെഫറൻസ് ദെൻ യുവർ ചിൽഡ്രൻ വിൽ ബി ഗോഡ്സ് ചിൽഡ്രൻ. ഓൾവേസ് ഗ്രോയിങ് വിത്ത് ഗോഡ് ആൻഡ് ഇൻ ഗോഡ്. പരിമളത്തിന് വേണി ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നില്ലേ, ചോദിക്കുന്നില്ലേ? സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തോട് ചേർന്ന് വളർത്തിയിട്ടുണ്ടോ? ചേർത്ത് വളർത്തിയിട്ടുണ്ടോ? എല്ലാം ദൈവത്തോട് ചോദിച്ചും ദൈവത്തോടെ ആലോചന അന്വേഷിച്ചും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവിതത്തെയും ക്രമീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. പരിമല തിരുമേനിയുടെ ഓർമ്മ കഴിക്കുന്ന ഓർമ്മ തിരുനാൾ വരെ 114 ഓർമ്മ കഴിക്കുന്ന ഈ ദിവസം നമുക്ക് ദൈവദർശനത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വയം സമർപ്പിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ വയ്ക്കാം, ദൈവകൃപയിൽ വളർന്നു വരുവാൻ ദൈവമേ അവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. വചനം കേട്ട ഞങ്ങളെ എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് അതുപോലെ തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ പുണ്യവാളുടെ മധ്യസ്ഥത നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഈ കൽക്കണി എല്ലാവരെയും ദൈവതരങ്ങളിൽ വെച്ചുകൊണ്ട് വാക്കുകൾ സമ്മതിച്ചു.
പലങ്കരയുടെ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതവും വേദപുസ്തകം സാക്ഷിച്ചിരിക്കുന്ന ഏറ്റവും ദൈവത്തെ ദൈവമായ താറുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ആളുകളുടെ സമുന്നതരായ വ്യക്തികളിൽ ഒരാളായ പ്രവാചകൻ സൗമ്യ പ്രവാചകന്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് അഭിനന്ദനം മനസ്സുകൊണ്ട് നമുക്ക് നൽകിയ ഉപദേശം ഏറ്റവും ശ്രേഷ്ഠമായ ചെന്നതാണ് എന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷേ എല്ലാ മനുഷ്യരും വളരെ കാര്യമായിട്ട് കേൾക്കുകയും ഗ്രഹിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങള് പ്രവാചക ജീവിതത്തിൽ കൂടി തിരുമനസ്സം നമുക്ക് പറഞ്ഞു തന്നു. പലവരും ഈ അധ്യായങ്ങളിൽ കൂടിയൊക്കെ കണ്ണോടിച്ചു പോയിട്ടുണ്ടെങ്കിലും മനസ്സിൽ പല കാര്യങ്ങളും തടഞ്ഞത് എനിക്ക് തോന്നുന്നു തിരുമേനി ഇതിനെ തൂങ്ങി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ്. ശരിക്കും ദൈവസന്നിധിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെ മാതൃകാപരമായി ജീവിക്കാം എന്നുള്ളതിനെ പറ്റി, പ്രത്യേകിച്ച് ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഏത് വിധത്തിൽ അവരെ വളർത്തണം എന്നുള്ളതിനെ പറ്റിയൊക്കെ പ്രവാചകന്റെ ജീവിതവും പലരുടെ ജീവിതവും കണക്ട് ചെയ്ത് തിരുമേനി പറഞ്ഞു. ഇതൊക്കെ എന്നെ കൂടുതൽ എന്നെ സ്പർശിച്ച ഒരു കാര്യം ഹന്ന പറയുന്ന ഒരു വാക്യം, ഞാൻ അവനെ യഹോവയ്ക്കായിട്ട് നിവേദിച്ചിരിക്കുന്നു. ആ അമ്മ ദൈവമുമ്പാകെ ആ കാര്യം പറയുമ്പോഴ് ആ മകനെ അത് ഉൾക്കൊണ്ടുകൂടി ജീവിച്ചു എന്നുള്ളത് തിരുമേനി നമുക്ക് പറഞ്ഞു തന്ന ഒരു സംഗതി തന്നെയാണ്. കാരണം അമ്മ പറഞ്ഞ ആ പദത്തെ മുൻനിർത്തി ഒരിക്കൽ പോലും ചോദ്യം ചെയ്യാതെ എന്തമ്മ എന്നെ ഉദ്ദേശിച്ചോ ദൈവത്തിന് വേണ്ടി അത് പൂർണ്ണമായിട്ട് സാധിച്ചു കൊടുക്കുന്ന ഒരു മകനെയാണ്. പക്ഷേ അത്ര ധൈര്യമായിട്ട് അമ്മയ്ക്ക് അത് പറയാനായിട്ട് പറ്റി, അത്ര ധൈര്യമായിട്ട് മോന് അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രാവർത്തിയും, അത് ആ ഒരു അമ്മയുടെയും മകന്റെയും ആധ്യാത്മിക ജീവിതത്തിൽ വലിയൊരു ശ്രേഷ്ഠമായ തലം തന്നെയാണ് തിരുമേനി നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എത്ര അമ്മമാർക്ക് മക്കളെ പറ്റി അത് പറയാനായിട്ട് സാധിക്കും, പ്രായമാകുമ്പോൾ അവരവരുടേതായ വിശ്വാസവും അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് ജീവിക്കുന്ന മക്കൾക്ക് തീർച്ചയായിട്ടും ഈ അമ്മ അമ്മയുടെ ആ ആന്തരിക ജീവിതത്തിൽ വിശുദ്ധ തന്നെയാണ് എന്റെ മകനെ ഇങ്ങനായി തീരും എന്ന് ധൈര്യമായിട്ട് പറയാൻ തക്കോണം ഇടയായി തീർത്തു. എന്ത് തന്നെയാണെങ്കിലും വളരെ വളരെ ആഴമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രവാചക ജീവിതത്തിൽ കൂടി തിരുമല നമുക്ക് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാകുന്നത് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അതിന്റെ ദൈവത്തെ വളരെ നന്ദിപൂർവ്വം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്നും അഭിനന്ദ സ്ഥലഹാരതിയൊക്കെയും ഈ ധന്യവാദ ശുശ്രൂഷയിലുണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി സ്നേഹത്തോടുകൂടിയുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴ് അറുമലയിലെ നായക സംഘം ചന്ദ്ര പാട്ടുപാടും അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്.
പാട്ടും സുവിശേഷ ഗീതങ്ങളിലെ മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനങ്ങളില് എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിയിടണമേ എന്ന് തുടങ്ങുന്ന ഗീതം അനുതാപത്തിന്റെ ഗീതം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ നിന്റെ മറച്ചുപരി ശയിൽ നിന്നെ കാക്കണമേ ഒളിവായി നോക്കിടാതെന്റെ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ എന്നാധരങ്ങൾ എന്നും നീ കാവലതായും നിൽക്കണമേ എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യത്താ നിന്നെ നീ ഇമ്പപ്പെടുത്താനിടവരണേ ഐഹിക നേതത്തിനു പകരോ നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചിലോകോ നിരസിപ്പാനും കൃപ ചെയ്യുക എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാദാ എന്നെ നിനക്കു സുഖം ദമദാ അർപ്പിപ്പാനും കൃപ ചെയ്യുക എന്നാദാ നിന്തിരു മുമ്പിൽ ആത്മശരീര മനസ്സുകളേ ശോഭ കലർന്ന വിളക്കുകളാ ഞാൻ ഗത്തി പാറാകണമേ ആത്മശരീര മനസ്സുകളാ എന്നോട് തിരുമുൾ കാഴ്ചകളേ സാധസുദാശ്വാസപ്രദനേ അൻപോടു കൈകൊണ്ടിടണമേ സ്വർഗ സവിതാവേ എന്നിൽ മാനസ ശുദ്ധി വരുത്തണമേ ദൈവസുധാനീ എന്നാത്മാ വിന്നു വിശുദ്ധി വരുത്തണമേ ആശ്വാസ പ്രദനാകുന്ന പരിശുദ്ധാത്മാവേയന്റെ ദേഹമശേഷം കൃപയാലേ പരിഭാവനമാക്കിടണമേ അന്ത്യദിനത്തിൽ നാദാനീ സന്തോഷിപ്പിക്കണമെന്നെ ആത്മശരീര മനസ്സുകൾ നീ സ്തുതി പാടുന്നു കനിയണമേ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദിനത്തിന് ഓർക്കാറുള്ള രാജി, അതുപോലെ തന്നെ ആലീസ്, അതുപോലെ തന്നെ എലിസബത്ത്, അതുപോലെ നമ്മുടെ ദാനിയൽ നമ്മുടെ മകന് രൂപൻ, അതുപോലെ ജോളി, മറ്റാരെങ്കിലും ആളുകൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ചുണ്ടെങ്കിൽ അവരുടെ ദൈവസ്ഥാനത്തിൽ ഓർക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തോളും. പ്രൈസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഉറക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ അനുഗ്രഹീതമായ ദിവസം ഞങ്ങൾക്ക് നല്ല ഹൃദയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങള് പല സ്ഥലങ്ങളിലായിരുന്നാലും ഞങ്ങളുടെ കൂടെ അവിടുന്ന് ഉണ്ടെന്ന് ഞങ്ങൾ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ നിമിഷം വരെയും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടായിരുന്നു ഞങ്ങൾ ജീവിക്കുന്നതും നടക്കുന്നതും ഒക്കെ. തുടർന്നും ആ സാന്നിധ്യം അറിയാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് സഭ മുഴുവൻ അങ്ങയുടെ ദാസനും ഞങ്ങളുടെ പിതാവുമായ മഹാപരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ പിതാവ് ജീവിതത്തെ കാണിച്ചുള്ള മാതൃകയൊക്കെ അനുവർത്തിച്ച് ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ദൈവിക അന്വേഷണം ഈ ലോകത്തിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, സ്വർഗരാജ്യത്തിന്റെ കണ്ടെടുക്കത്തക്കോണമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാൻ തക്കവണ്ണം ആ ഒരു പ്രകാശം ഞങ്ങളുടെ ഉള്ളിൽ അവർ നടണമേ. പ്രത്യേകിച്ച് പല രോഗികളും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അനേകം പേര് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതുപോലെ അനവർക്കൊക്കെ പരിപൂർണ്ണ ആരോഗ്യവും ബലവും ശക്തിയും അവർ പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ പ്രശ്നവും അങ്ങയുടെ നോട്ടവും ഒക്കെ അവർക്കുണ്ടാകണമേ. ലോകത്തിന് മധ്യത്തിലും ദൈവിക പ്രസംഗത്തിന്റെ സൂചി ചോദിക്കാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്റെ മക്കളെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് ഉപയോഗിക്കുന്ന ഔഷധങ്ങളും അവരെ ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരും ഒക്കെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരിൽ കൂടിയൊക്കെ പ്രവർത്തിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയുടെ തീവ്രത അറിയാതെ വണ്ണം അങ്ങയുടെ കരം അവരെ അവർക്ക് സാന്ത്വനമായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യുവാക്കന്മാരെ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മയുടെ പാദത്തിലെ ചേർത്ത് വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കഴിവും ശക്തിയും നൽകണമേ. ലോകത്തിന്റെ അറിവിനേക്കാളപ്പം വീരങ്ങളുടെ അറിവ് കണ്ടെത്താനുള്ള മനസ്സ് പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബബന്ധത്തിന് ദൈവിക അനുഗ്രഹങ്ങളെ സമാധാനം തക്കവണ്ണം സംഗതിയാക്കണമേ. വളരെ ചിന്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും അവിടെ നിന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് തനിയെ കഴിയുന്ന മാതാപിതാക്കൾക്കൊക്കെ അങ്ങയുടെ സാന്നിധ്യം, ബലവും ശക്തിയും പ്രത്യാശ നൽകുന്നുണ്ടൊക്കെയാണ് അവിടെ ആക്കി തീർക്കണമേ. വിവാഹത്തിന് വേണ്ടി വരുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ഇട്ടിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പറയാത്ത ഒരു ദമ്പതികൾക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം നിന്റെ കുഞ്ഞുങ്ങളെ കൊടുത്തുവാഴ്ച അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവർക്ക് നല്ല പാതകളെ അവൻ തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും ജോലി സ്ഥിരതയും നല്ല പ്രതിഫലം ലഭിക്കാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ദൈവം കൃപകളെ സമൃദ്ധിയായിട്ട് കൊടുക്കുമ്പോൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള മനസ്സും എന്റെ ദാസരൂപതയോട് ദാനം ചെയ്യണം. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരുമേനി, എല്ലാ തിരുമേനിമാരെയും, ശിവദ്രാസനത്തെയും ഭദ്രാസനം നയിക്കുന്ന തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശിവദ്രാസനം ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകേണ്ട സഹായിക്കണമേ. നയിക്കാനുള്ള കഴിവ് പ്രാപ്തിയും അവരുടെ ദാസനും അവിടെ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ തിരുവചനം ധ്യാനിച്ച അറിയുന്ന തിരുമേനസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അനേകരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലങ്ങളിൽ പ്രവർത്തിപ്പാൻ അവരുടെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തി സഹായിക്കുകയും ചെയ്യണമേ. എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അങ്ങനെ ആശ്രയിച്ചുകൊണ്ടെടുക്കുവാൻ തക്കവണ്ണമുള്ള കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാർത്തിക സംഘടനയുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ, മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന ഇലക്ഷനൊക്കെ രൂപാസം മറയ്ക്കുന്നു. ദൈവഭയമുള്ളവരെ മുന്നോട്ട് വരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് കൂടുതൽ വാഴ്ത്തണമേ. ഇത് സംബന്ധിക്കുന്നവരെയൊക്കെ ധാന്യരാക്കി തീർക്കണമേ. ഈ ഒരു ശുശ്രൂഷയിൽ കൂടി തമ്പുരാനിൽ ഒരുപാട് അങ്ങയോടെടുക്കുവാനും അങ്ങയുടെ ശബ്ദം കേൾപ്പാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു തലങ്ങളിലേക്ക് ഞങ്ങളുടെ ബോധങ്ങളെ അവിടുന്ന് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളെ മറക്കുവാനും അങ്ങയോടുള്ള ബന്ധം ഞങ്ങളുടെ ജീവിതത്തിൽ ഉന്മേഷവും ഉല്ലാസവും പകരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. ഏത് പ്രയാസങ്ങളെ സന്തോഷമാക്കി തീർക്കത്തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ വിരിയിരുപ്പിക്കുവാൻ അങ്ങയുടെ സ്പർശനം ഞങ്ങളെ ബലപ്പെടുത്തണമേ. എവിടെയെങ്കിലും ഞങ്ങൾ കുറവുകളോട് ഞങ്ങൾ ക്ഷമിക്കണമേ. ഓരോ പ്രാർത്ഥനകളും ഞങ്ങളുടെ ആന്തരിക ജീവിതത്തിന്റെ കുറവുകളെ തിരിച്ചറിയുവാനും വിശുദ്ധിയിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണമുള്ള വാതായനങ്ങളെ തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. അരമനയുടെ നിർമ്മാണ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പുതുചാപ്പൽ നിർമ്മാണം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ വരെങ്കിൽ ഒരുമിച്ച് കാണുവാൻ നിന്നെ പാടിപ്പോഴ്ത്തുവാനിടയാക്കണമേ. അഞ്ഞാൽ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നോ നാള് സ്തുതിച്ചു കൊഴുക്കുവാനായിട്ട് തന്നെ.
ഏകജാതനായ പുത്രനുമ്പ്രാന്റെ കൃപയും പരിശുറാട് സംബന്ധവാസ്തു നാമേവരുടെ മേലും നമുക്ക് കേട്ട വചനത്തിന്മേലും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഒന്നൊന്നേക്കുണ്ടാക്കി മാറാകട്ടെ.
ജീസസിനോട് സംബന്ധിച്ച് എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി അഭിവന്ദ തിരുമനസിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവം തിരുമനസിന്റെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം ഈ സുഖത്തിൽ കൂടി ദൈവമായിട്ട് അയാൾക്ക് തീർത്തു. വളരെ ശ്രേഷ്ഠമായിരിക്കും നമുക്ക് പകർന്നു വന്നു ഈ ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിലും ഇടവക മത്ര പോലത്തെ പേരിലുള്ള നന്ദി സ്നേഹം തിരുമേനെ അറിയിക്കുന്നു. ഹൂസ്റ്റൺ ശങ്കരിഗൂരിയൂർ ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ചാണ് തിരുവോർ തിരുമനത്തിലൂടെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരെ കടന്നു വന്നിട്ടുള്ളത്. തിരുമേനയുടെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ജർമ്മനിയിലുള്ള അമേരിക്കയിലുള്ള താമസങ്ങളും മറ്റുമൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം സംബന്ധിച്ച ഫിലിപ്പോസച്ചൻ മറ്റേതെങ്കിലും വൈദികർ ഇതിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വൈദികരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച ഘടനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഇത് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.